2025 സെപ്റ്റംബർ 7 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ശിലയിൽ എഴുതിയ കഥകൾ സന്തോഷ് ആറ്റിങ്കൽ എഴുതുന്നു. മുംബൈ ദർശൻ ടൂർ പാക്കേജിൽ നഗര കാഴ്ചകളും എലിഫന്റ ഗുഹകളുമെല്ലാം കണ്ടതിന് ശേഷം ഇനി എന്ത് എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഔറംഗാബാദിലെ വിശേഷങ്ങൾ കേൾക്കുന്നത്. എന്നാൽ ഇനി അവിടുത്തെ മുഗൾ ശേഷിപ്പുകൾ കൂടി കണ്ടു മടങ്ങാമെന്ന് മനസ്സ് പറഞ്ഞു. മുംബൈയിൽ നിന്ന് ഔറംഗാബാദ് വഴി ബെല്ലാർഷായിലേക്കുള്ള നന്ദിഗ്രാം എക്സ്പ്രസിൽ സന്ധ്യയ്ക്ക് പുറപ്പെടുമ്പോൾ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് തിരിയാൻ ഇടമില്ലാത്ത തിരക്ക്. പുറത്തെ ഇരുട്ടിന്റെ നാവുകൾ ഒറ്റ ബൾബ് മാത്രം കത്തിക്കൊണ്ടിരിക്കുന്ന ബോഗിയിലേക്ക് നീണ്ടിരിക്കുന്നു. 4-5 മണിക്കൂർ യാത്രയെ ഔറംഗാബാദിലേക്കുള്ളൂ. ഈ തിരക്കിൽ സ്റ്റേഷനിലെത്തിയാൽ തന്നെ അറിയുമോ എന്നാണ് പേടി. അടുത്തിരുന്ന യുവാവിനോട് ഔറംഗാബാദ് സ്റ്റേഷനെത്തുമ്പോൾ അറിയിക്കണമെന്ന് അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. ഔറംഗാബാദ് എന്ന് കേട്ടപ്പോൾ അയാളുടെ മുഖമിരണ്ടു. ഔറംഗാബാദ് മത് ബോലോ, സംഭാജി നഗർ ബോൽ, ഇപ്പോഴത്തെ പേര് അതാണ്. എതിർ സീറ്റിൽ കൂനിക്കൂടിയിരുന്ന താടി വളർത്തിയ വൃദ്ധൻ മുരണ്ടു. അതിപ്പോൾ കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്? പിന്നെ അവർ തമ്മിലായി തർക്കം. വർത്തമാനമെല്ലാം ഖടി മറാഠിയിലായതുകൊണ്ട് മനസ്സിലാക്കാനായില്ല. പിന്നീടാണ് അറിഞ്ഞത് മഹാരാഷ്ട്രയിലെ പുതിയ ഭരണകൂടം മുഗളന്മാർ നൽകിയ ഔറംഗാബാദ് എന്ന പേര് മാറ്റി ഔറംഗസേബിനാൽ വധിക്കപ്പെട്ട മറാഠ വംശാധിപതിനായ ഛത്രപതി ശിവജിയുടെ മകൻ സംഭാജിയുടെ പേര് നഗരത്തിനിട്ടതും തർക്കമുണ്ടായതിനാൽ ബോംബെ ഹൈക്കോടതിയിൽ കേസായതുമൊക്കെ. യാതനാപൂർണമായ യാത്ര 2 മണിക്കൂറുകൾ കൂടി പിന്നിട്ടപ്പോൾ ഔറംഗാബാദ് സ്റ്റേഷനെത്തി. രാവേറെ ചെന്നതിനാൽ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. തലേന്നത്തെ ദുരിതയാത്ര സമ്മാനിച്ച ക്ഷീണം കാരണം നന്നേ പുലർന്നിട്ടാണ് ഉറക്കം മുറിഞ്ഞത്. രാവിലെ തന്നെ നഗരം ചുറ്റിക്കാണാൻ ഇറങ്ങി. മഹാരാഷ്ട്രയിലെ പ്രധാന നഗരങ്ങളിലൊന്നാണ് ഔറംഗാബാദ്. പ്രാചീനകാലത്ത് ഖാഡ്കി എന്നായിരുന്നു ഇവിടം അറിയപ്പെട്ടിരുന്നത്. AD 1610 ദേശം ഭരിച്ചിരുന്ന മാലിക് അംബർ എന്ന ഭരണാധിപനിൽ നിന്ന് നഗരം പിടിച്ചടക്കിയ മുഗളന്മാരാണ് ഔറംഗാബാദ് എന്ന് പുനർനാമകരണം നടത്തിയത്. ചരിത്രം പറയുന്ന ദൗലത്താബാദ്. ഔറംഗാബാദ് നഗരഹൃദയത്തിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരമുണ്ട് പ്രശസ്തമായ ദൗലത്താബാദ് ഫോർട്ടിലേക്ക്. എല്ലോറയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു. റോഡരികിൽ തന്നെയാണ് കോട്ടയുടെ പ്രവേശന കവാടം. കോട്ടയിലേക്കുള്ള കല്ലുപാകിയ വീതിയിലൂടെ 300 മീറ്ററോളം നടന്നപ്പോൾ അകത്തേക്കുള്ള പ്രധാന വാതിലായി. വീതിയുടെ ഓരത്തായി മുഗളന്മാരുടെ കാലത്ത് തോക്കുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് പിരമിഡ് വാസ്തുശൈലിയാണ് കോട്ടയുടെ മുഗൾ തട്ടിന്. പ്രധാന കവാടത്തിന് മുന്നിൽ കോട്ടയുടെ ചരിത്രം എഴുതിയ ഫലകം. AD 12 ഡെക്കാനിലെ യാദവ രാജാവായ ബില്ലം രാജ് അഞ്ചാമനാണ് ബൃഹത്തായ ഈ കോട്ട നിർമ്മിച്ചതെന്ന് ലിഖിതത്തിൽ കാണാം. ദേവഗിരി ഫോർട്ട് എന്നായിരുന്നു അത്ര കോട്ടയുടെ പൂർണ്ണനാമം. AD 1308 മുഗളന്മാർ കോട്ട പിടിച്ചെടുത്ത് വീണ്ടും ഒരു 30 വർഷം കൂടി കഴിഞ്ഞ് മുഗൾ വംശത്തിലെ ഭ്രാന്തൻ രാജാവെന്ന് അറിയപ്പെട്ടിരുന്ന മുഹമ്മദ് ബിൻ തുക്ലക് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയപ്പോൾ കോട്ടയുടെ പേര് പരിഷ്കരിച്ചു. ദൗലത്താബാദ്. ഏതാണ്ട് 15 വർഷം കൂടി കോട്ട മുഗളന്മാരുടെ ആധിപത്യത്തിൽ തുടർന്നു. പിന്നീട് ബാമിനി വംശത്തിലെ രാജാവായ അലാവുദ്ദീൻ ബാമിൻ ഷാ കോട്ട മുഗളരിൽ നിന്ന് പിടിച്ചെടുത്തു. അലാവുദ്ദീൻ കോട്ടയ്ക്കുമേൽ നേടിയ വിജയത്തിന്റെ പ്രതീകമായി 63 മീറ്റർ ഉയരത്തിൽ ഒരു മിനാരം നിർമ്മിച്ചിട്ടുണ്ട്. ചാന്ത് മിനാർ എന്നാണ് ഈ അത്ഭുത നിർമ്മിതിയുടെ പേര്. AD 1445 നാല് നിലകളുള്ള മിനാരം നിർമ്മിക്കപ്പെട്ടത്. ഇൻഡോ മുസ്ലിം വാസ്തുവിദ്യ ശൈലിയുടെ മകുടോദാഹരണമായി ആകാശം ചുംബിച്ച് നിൽക്കുന്ന ചാന്ത് മിനാർ ദൗലത്താബാദ് കോട്ടയുടെ പ്രധാന ആകർഷണമാണ്. അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുന്നതിനാൽ അവിടേക്ക് പ്രവേശനം വിലക്കിയിരുന്നു. കൽപ്പടവുകൾ കയറി കോട്ടയുടെ മുകളിലേക്ക് നടക്കുമ്പോൾ വലതുവശത്തായി ഒരു വലിയ ജലസംഭരണി കണ്ടു. കോട്ടയിലെ നിവാസികൾക്ക് ഉപയോഗിക്കാനായി അക്കാലത്ത് കുഴിച്ചുണ്ടാക്കിയതാണത്രേ. 94 ഏക്കറിൽ പരന്നു കിടക്കുന്ന കോട്ടയുടെ ആകെ ഉയരം 183 മീറ്ററാണ്. കുത്തര കയറ്റമായതിനാൽ ഇടയ്ക്കിടയ്ക്ക് വിശ്രമമെടുത്താണ് മുകളിലെത്തിയത്. കോട്ടയുടെ ഒത്ത മുകളിൽ നിന്ന് നോക്കിയാൽ പ്രദേശത്തിന്റെ വിഗ്രഹവീക്ഷണം കാണാം. സുഖവാസത്തിനായി ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച ബിരാദരി മഹലും പഴയ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ ശേഷിപ്പുമാണ് മുകളിലത്തെ പ്രധാന കാഴ്ചകൾ. പടിഞ്ഞാറ് നിന്ന് വീശിയടിക്കുന്ന കുളിർ കാറ്റിലലിഞ്ഞ് കോട്ട മുകളിൽ നിൽക്കുമ്പോൾ മനസ്സ് ചരിത്രത്തിന്റെ പഴന്താളുകളിലേക്ക് ഊളയിട്ടു. എത്രയെത്ര പടപ്പുറപ്പാടുകൾ കണ്ടിട്ടുണ്ടാകണം ഈ കൽ ചുമരുകൾ. എത്രയോ യോദ്ധാക്കളുടെ ചോര വീണ അലിഞ്ഞിട്ടുണ്ടാകണം ഈ പടിക്കെട്ടുകളിൽ. അമ്മയ്ക്കായൊരു സ്നേഹ സ്മാരകം. അനശ്വര പ്രണയത്തിന്റെ ജീവൽ സാക്ഷ്യമായ ഒരു ലോകാത്ഭുതമുണ്ട് അങ്ങ് ആഗ്രയിലെ യമുനാ തീരത്ത്. അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയ പത്നിയുടെ സ്മരണകൾക്കായി മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ നിർമ്മിച്ച പ്രണയമന്ദിരം താജ്മഹൽ. ആഗ്രയിലെ താജ്മഹലിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഔറംഗാബാദിൽ ഷാജഹാന്റെ ചെറുമകനും ഔറംഗസേബിന്റെ പുത്രനുമായ അസം ഷാ നിർമ്മിച്ച ബീബി ക മക്ബര. ഭർത്താവിന് പത്നിയോടുള്ള പ്രണയത്തിന്റെ സാക്ഷാത്കാരമാണ് താജ്മഹൽ എങ്കിൽ ബീബി ക മക്ബര പുത്രന് അമ്മയോടുള്ള സ്നേഹത്തിന്റെ അനശ്വര പ്രതീകമാകുന്നു. ഔറംഗസീബിന്റെ പത്നിയായ മിൽക്കിസ് ബാനു തന്റെ 5-ാമത്തെ പുത്രന് ജന്മം നൽകിയ ഉടൻ ഇഹലോക വാസം വെടിയുകയായിരുന്നു. അമ്മയോട് അതിയായ സ്നേഹമുണ്ടായിരുന്ന മൂത്ത പുത്രനും കിരീടാവകാശിയുമായ അസം ഷാ അമ്മയ്ക്കായി നിർമ്മിച്ച സ്മരണ കുടീരമാണ് ബീബി കാ മക്ബര. AD 1608 താജ്മഹലിന്റെ മിനിയേച്ചർ രൂപമായ ഈ സ്മാരകം നിർമ്മിക്കപ്പെട്ടത്. 25 രൂപ ടിക്കറ്റ് എടുത്ത് ചുറ്റുമതിലിനകത്ത് പ്രവേശിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാഴ്ചയിൽ താജ്മഹലിനോട് രൂപസാദൃശ്യമാണ് പിൽക്കാലത്ത് ഈ നിർമ്മിതി ഡക്കാഡ കാ താജ് എന്ന് അറിയപ്പെടാൻ കാരണമായത്. മുകളിലെ താഴികക്കുടങ്ങൾ മാത്രമാണ് മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ചുവരിലും അകത്തളങ്ങളിലുമെല്ലാം ചുടുകട്ടയും സാൻഡ് സ്റ്റോണുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അകത്ത് ഭൂഗർഭത്തിൽ മിൽക്കിസ് ബാനുവിൻ്റെ ഖബർ അടക്കം ചെയ്തിരിക്കുന്നത് കാണാം. ഇൻഡോ പേർഷ്യൻ വാസ്തുവിദ്യയിലാണ് മഹലിൻ്റെ നിർമ്മാണം. തൊട്ടടുത്ത് പള്ളിയും ബൃഹത്തായ ഒരു പ്രാർത്ഥന സൗധവുമുണ്ട്. നിർമ്മിതിക്ക് ചുറ്റുമായി വിസ്തൃതവും മനോഹരവുമായ പൂന്തോട്ടമുണ്ട്. ആർക്കിയോളജി വകുപ്പിൻ്റെ മേൽനോട്ടത്തിലുള്ള ഈ സ്മാരകത്തിലേക്കുള്ള പ്രവേശനം ജുമാ ദിവസമായ വെള്ളിയാഴ്ചകളിൽ സൗജന്യമാണ്. പത്മാസന ബുദ്ധൻ മുറിയിൽ തിരിച്ചെത്തുമ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു. അതുകൊണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഔറംഗാബാദ് ഗുഹകളിലേക്കുള്ള യാത്ര പിറ്റേന്നത്തേക്കാക്കി. അതിരാവിലെ തന്നെ ഔറംഗാബാദ് ബസ് സ്റ്റേഷനിൽ എത്തി. 9 കിലോമീറ്ററാണ് നഗരത്തിൽ നിന്ന് ഗുഹ സമുച്ചയത്തിലേക്കുള്ള ദൂരം. 2 കിലോമീറ്റർ ഇപ്പുറം ബാബാ സാഹേബ് അംബേദ്കർ യൂണിവേഴ്സിറ്റി വരെ ബസ് സർവീസുള്ളൂ. സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും മാത്രമേ ഗുഹാകേന്ദ്രം വരെ പോകുള്ളൂ. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ബസ്സിറങ്ങി 2 കിലോമീറ്റർ വിജനമായ റോഡിലൂടെ നടന്നാണ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന മലയടിവാരത്തെത്തിയത്. ഗുഹകൾ തുടങ്ങുന്നിടം വരെ കുത്തനെയുള്ള കയറ്റമാണ്. പാതയുടെ ഇരുവശങ്ങളിലും വള്ളിപ്പടർപ്പുകളും പാറക്കൂട്ടങ്ങളും ചേർന്ന വന്യമായ പ്രകൃതി. കട്ടി കുറഞ്ഞ ബസാൾട്ട് ശിലകൾ തുരന്നെടുത്താണ് ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നത്. കാലഗണനയനുസരിച്ച് 6-7 നൂറ്റാണ്ടുകളിലാണ് ഇവ നിർമ്മിച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബുദ്ധമതം പ്രതാപം പ്രാപിച്ച കാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ ഗുഹകളുടെ നിർമ്മാതാവ് ആരെന്നോ ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു. 12 ഗുഹകളാണ് ഇവിടെയുള്ളത്. ബുദ്ധമതത്തിലെ ഹീനയാന ശൈലിയിലുള്ളതാണ് ഗുഹാശില്പങ്ങൾ. എന്നാൽ ദേവതാ ശില്പങ്ങളാകട്ടെ വജ്രായന ശൈലിയിലാണ് പിന്തുടരുന്നത്. 11ഉം 12ഉം ഗുഹകൾ പൂർത്തീകരിച്ചിട്ടില്ല. ചൈതന്യ ഗ്രഹങ്ങളെന്ന് അറിയപ്പെടുന്ന പ്രാർത്ഥനാ സ്ഥലങ്ങളും ബുദ്ധഭിക്ഷുക്കൾ താമസത്തിന് ഉപയോഗിച്ചിരുന്ന വിഹാരങ്ങളും പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്നു. 2ാം ഗുഹയിലെ പത്മാസന ബുദ്ധശില്പവും 5ാം ഗുഹയിലെ സരസ്വതി, 7ാമത്തെ ഗുഹയിലെ ഗണേശ, കാർത്തികേയ പ്രതിമകൾ എന്നിവ പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നു. തിങ്കളാഴ്ചകളിൽ ഗുഹകളിലേക്ക് പ്രവേശനമില്ല. യന്ത്രവൽകൃത ഉപകരണങ്ങളുടെ ഒന്നും സഹായമില്ലാതെ 100 ആണ്ടുകൾക്ക് മുമ്പ് കൊത്തിയെടുക്കപ്പെട്ട ഈ ഗുഹാവിസ്മയം കണ്ടിറങ്ങുമ്പോൾ അന്നത്തെ മനുഷ്യരുടെ നിശ്ചയദാർഢ്യത്തിനും മനോബലത്തിനും മുന്നിൽ ശിരസ് നമിച്ചുപോയി. ഔറംഗാബാദിലെ കാഴ്ചകൾ ഇനിയും ശേഷിക്കുന്നുണ്ട്. പ്രശസ്തങ്ങളായ അജന്ത എല്ലോറ ഗുഹകാത്ഭുതങ്ങളിലേക്കുള്ള സന്ദർശനം സമയക്കുറവ് കാരണം മാറ്റിവെക്കേണ്ടി വന്നു. സഞ്ചാരങ്ങൾ ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുന്നില്ല. കാഴ്ചകൾ ചിലതെല്ലാം ബാക്കി വയ്ക്കുമ്പോഴാണല്ലോ വീണ്ടും ഒരു പുറപ്പെടലിന് മനസ്സ് കുതികൊള്ളുന്നത്. തൊപ്പികൾ തുന്നിയ ഔറംഗസീബ്. ദൗലത്താബാദ് ഫോർട്ടിൽ നിന്നും 13 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ദുലാദാബാദായി. ഷെയർ ഓട്ടോയിലായിരുന്നു യാത്ര. മുഗൾ വംശത്തിലെ ശക്തനായ ഭരണാധികാരി ആയി അറിയപ്പെട്ടിരുന്ന ഔറംഗസീബിന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നു എന്നതാണ് കുലാദാബാദ് എന്ന ചെറിയ തെരുവിനെ പ്രശസ്തമാക്കുന്നത്. തെരുവിന്റെ മധ്യഭാഗത്തെ ഒരു ചെറിയ പള്ളിയിലാണ് ഈ ഖബർ. പള്ളിയിൽ ജാതിമതഭേദമില്ലാതെ ആർക്കും പ്രവേശിക്കാം. പടികൾ കയറി ചെല്ലുന്ന അങ്കണത്തിൽ തന്നെയാണ് ഔറംഗസീബിന്റെ ഖബറിടം. പൂർണ്ണമായും മതാധിഷ്ഠിത ജീവിതം നയിച്ചിരുന്ന സുൽത്താൻ തന്റെ അന്ത്യവിശ്രമ സ്ഥലം വളരെ ലളിതമായിരിക്കണമെന്നും സ്വന്തം അധ്വാനത്തിൽ നിന്നെടുക്കുന്ന നാമമാത്രമായ പണമേ അതിന് ചെലവഴിക്കാവൂ എന്നും നിർബന്ധമുണ്ടായിരുന്നത്രേ. അത് സ്ഥാപിക്കാൻ വേണ്ടുന്ന ധനം തൊപ്പികൾ തുനിയുണ്ടാക്കി അദ്ദേഹം തന്നെ സ്വരൂപിച്ച് അനന്തരാവകാശികളെ ഏൽപ്പിച്ചിരുന്നത്രേ. അലങ്കാരങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാതെ വെറും മണ്ണിൽ സാധാരണക്കാരനെ പോലെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔറംഗസീബിന്റെ ഈ കബറിടം ജീവിതത്തിലെ കൊട്ടിയാഘോഷിക്കലുകളുടെ നിരർത്ഥകത ഓരോ സന്ദർശകനെയും ഓർമ്മിപ്പിക്കുന്നു.